സണ്ണി തോമസിന്റെ ബൈബിൾ പ്രഭാഷണം. അതിനു മുമ്പായി ഈ ഗാനം ശ്രദ്ധിക്കുക.
ചിലപ്പോൾ കരയും പിതാവ്. സുവിശേഷം ഒന്നാം അധ്യായം 19 മുതലുള്ള വാക്യം. നിയാറെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറക്കാതെ ഏറ്റു പറഞ്ഞു, ഞാൻ ക്രിസ്തു അല്ല എന്ന് ഏറ്റു പറഞ്ഞു. പിന്നെ എന്ത്, നീ ഏലിയാവോ എന്നവനോട് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു. നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്നവൻ ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ ആരാകുന്നു? ഞങ്ങൾ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെക്കുറിച്ച് തന്നെ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അതിനവൻ, യെശയ്യാപ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി നേരെയാക്കുവിൻ എന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപികളെ സ്നേഹിച്ച് ലോകത്തിലേക്ക് കടന്നു വരികയും തൻ്റെ രക്തവും ജീവനും നൽകി അനേകം പേരെ തനിക്കായി വീണ്ടെടുക്കുകയും അവരെ ദൈവമക്കളാക്കി തീർക്കുകയും ചെയ്തു. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ മനുഷ്യരാശിയുടെ വിമോചനം അസാധ്യമാകുമായിരുന്നു. അനേകർക്ക് ദൈവകൃപ ലഭിച്ചു, അനേകർ ആ നിലയിൽ ദൈവമക്കളായി തീരുവാൻ ഭാഗ്യം ലഭിച്ചു. എന്നാൽ തങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയവനായ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാനും ക്രൈസ്തവ സേവയും തങ്ങളുടെ ജീവൻ അവന്റെ നാമത്തിനും അവന്റെ സഭയുടെ വ്യാപ്തിക്കും വേണ്ടി മടക്കി നൽകുവാനും തയ്യാറായിട്ടുള്ള ഒട്ടനവധി പേറുണ്ട്. പുതിയ നിയമത്തിന്റെ വിവാഹം എല്ലാ സുവിശേഷകന്മാരും അപ്പോസ്തലന്മാരും ആ നിലയിൽ തങ്ങളുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി മടക്കി നൽകിയവരാണ്. എന്നാൽ വളരെ ചുരുക്കം പേരുടെ ചരിത്രം മാത്രമേ രേഖയാക്കി പുതിയ നിയമത്തിൽ ഉള്ളൂ. മറ്റുള്ളതെല്ലാം ബൈബിളിന് പുറത്തുള്ള ചരിത്ര രേഖകളിൽ നിന്ന് മാത്രമാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പുതിയ നിയമത്തിൽ രേഖയാക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട 4 ക്രൈസ്തവ രക്തസാക്ഷികളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് യോഹന്നാൻ സ്നാപകന്റേത്. രണ്ടാമത്തേത് സ്തെഫാനോസിൻ്റെതാണ്. മൂന്നാമതായി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാർക്കൊണ്ട് ഹേരോദാവ് ശിരച്ഛേദം ചെയ്തു എന്നൊരു രേഖ നമുക്ക് കാണുവാൻ കഴിയും. നാലാമതായി അപ്പോസ്തലനായ പൗലോസിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള ഒരു സൂചന മാത്രമാണ്. അത് പൗലോസ് തന്നെ തന്റെ സ്വന്തം ഭാഷയിൽ തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇപ്പോൾ തന്നെ ഞാനൊരു പാനീയയാഗമായി ഒഴിക്കപ്പെടുവാൻ പോകുന്നു എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് വളരെ ദുർലഭമായി ലഭിച്ചിരിക്കുന്ന രേഖകളിൽ ഏറ്റവും വ്യക്തമായി നൽകപ്പെട്ടിരിക്കുന്ന ചരിത്ര രേഖ യോഹന്നാൻ സ്നാപകന്റെ രക്തസാക്ഷിത്വത്തെ സംബന്ധിച്ചാണ്. യോഹന്നാൻ സ്നാപകന്റെ ജീവിതം ഏതൊരു ക്രിസ്തീയ വിശ്വാസിയുടെയും ജീവിതത്തിന് ഒരു തികഞ്ഞ വെല്ലുവിളിയാണെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. ഇന്ന് ആ ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിലേക്ക്, ഒരർത്ഥത്തിൽ ആ ജീവിത അവസാനത്തിന്റെ വിവിധങ്ങളായ രംഗങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പായി പ്രവാചക ശുശ്രൂഷയുടെ ഗൗരവവും അതിന് കൊടുക്കേണ്ട വിലയെക്കുറിച്ച് ഏതാനും ചില വാക്കുകൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബൈബിളിൽ പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസകരമായ ഒരു ശുശ്രൂഷയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രേഖപ്പെട്ടിട്ടുള്ള എല്ലാ പിതാക്കന്മാരും പ്രവാചകന്മാരും ഇന്നൊരുപക്ഷെ ആത്മീക മഹാന്മാരായിട്ടാണ് അവർ അറിയപ്പെടുന്നതെങ്കിലും തങ്ങളുടെ ജീവിതകാലത്ത് അങ്ങനെയല്ലായിരുന്നു എന്നാണ് വസ്തുതകൾ വ്യക്തമാക്കുന്നത്. അവരുടെ ജീവിതകാലത്ത് ദൈവ ജനത്തിൽ നിന്ന് തന്നെയുള്ള ഉപദ്രവങ്ങൾ അവർക്ക് സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. 4 ഉദാഹരണങ്ങൾ മാത്രം ആ ബന്ധത്തിൽ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 മോശ എന്ന ദിവ്യ പുരുഷൻ. അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് വളരെ സുപരിചിതമാണ്. അദ്ദേഹം ഏറ്റവും വലിയൊരു മഹാനായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്നും കനാൻ ദേശത്തേക്ക് നയിച്ച ആ വിശ്വാസ വീരൻ. അദ്ദേഹത്തിന്റെ ജീവിതവും ജീവിതാവസാനവും ഇന്ന് നമ്മുടെ മുമ്പിൽ ഏറ്റവും ഉന്നതമായി നിലകൊള്ളുന്നുവെങ്കിലും തന്റെ ജീവിതകാലത്ത് സ്വന്ത ജനത്താൽ തനിക്ക് കൈവന്നിട്ടുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അത് വളരെ വ്യക്തമായി പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില പ്രത്യേക രംഗങ്ങളിൽ താൻ ദൈവത്തോട് തന്നെ തന്റെ പരാതി പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവജനം അവർ ദൈവത്തെ വിട്ട് പിന്മാറിപ്പോകുമ്പോൾ, അവർ പാപ വഴികളിലേക്ക് നീങ്ങുമ്പോൾ പ്രവാചകനാണ് അവരെ ദൈവത്തിന്റെ മാർഗത്തിലേക്ക് തിരിക്കേണ്ടത്. അഥവാ ദൈവത്തിന് ദൈവജനത്തെ കുറിച്ചുള്ള ഹൃദയഭാരം, ജനത്തോട് വെളിവാക്കേണ്ട വിശ്വസ്തത ശുശ്രൂഷയാണ്, വിശ്വസ്ത ശുശ്രൂഷയാണ് പ്രവാചകൻ നിർവഹിക്കേണ്ടത്. എന്നാൽ ആ ശുശ്രൂഷ നിർവഹിക്കുന്ന രംഗങ്ങളിൽ പിന്മാറ്റക്കാരായ ദൈവജനം അത് മനസ്സിലാക്കാതെ ആ ദൗത്യം നിർവഹിക്കുന്ന പ്രവാചകനെ കല്ലെറിയുവാൻ തുനിയും. അതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അനേക രംഗങ്ങളിൽ ആ സംഘർഷപൂരിതമായ രംഗങ്ങളിലൂടെ മോശയ്ക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. തന്റെ ഹൃദയത്തിന് പലവിധമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടായി. ഏറ്റവും ക്ലേശകരമായ ഒരു രംഗത്ത് മോശ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കഴിയുമെങ്കിൽ നീ എന്നെ ഈ ഭൂമുഖത്തു നിന്ന് മാറ്റണമേ, നീ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയണമേ എന്ന് വരെ പറയുവാൻ ഇടയാകുന്ന വിധത്തിൽ മോശ ആ വിധത്തിൽ പ്രയാസം അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രവാചക ശുശ്രൂഷയുടെ ഏറ്റവും ക്ലേശകരമായ രംഗങ്ങളിലൂടെയാണ് മോശയ്ക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നത്. ഞാൻ മറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതായത് മീഖായാവിന്റെ ചരിത്രം വളരെ വ്യക്തമായി പഴയ നിയമ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മീഖായാവ് ആഹാബും യഹോശാഫാത്തും ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകേണ്ട വേളയിൽ യഹോശാഫാത്ത് ആഹാബിനോട് ചോദിച്ചു, ഇനിയും ഏതെങ്കിലും പ്രവാചകനുണ്ടോ? ഇതിന് യഥാർത്ഥമായ ഒരു അരുളപ്പാട് നൽകുവാൻ തക്കവണ്ണം ഏതെങ്കിലും ഒരു പ്രവാചകൻ അവശേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. യഹോശാഫാത്ത് അങ്ങനെ ചോദിക്കുവാൻ കാരണം 400-ലധികം പ്രവാചകന്മാർ ബോഷ്കിന്റെ ആത്മാവിനാൽ പ്രവചിച്ചുകൊണ്ട് അവർ ആഹാബിന് ദുഷ്ടനായ ആഹാബിന് സ്തുതിഗീതങ്ങൾ പാടുകയായിരുന്നു. അതിൽ സംശയം തോന്നിയിട്ടായിരിക്കണം യഹോശാഫാത്ത് പറഞ്ഞു, ഇനി ആരെങ്കിലും ഉണ്ടോ? അതിന് ആഹാബ് ഇങ്ങനെ മറുപടി പറഞ്ഞു, ഇനി ഒരുവനുണ്ട്, അവനൊരിക്കലും എന്നെ കുറിച്ച് ഗുണമായി സംസാരിക്കുന്നവനല്ല. യഹോശാഫാത്ത് പറഞ്ഞു, അവനെ തന്നെ വിളിച്ചു കൊണ്ടുവരിക. അങ്ങനെയാണ് മീഖായാവ് അവനെ ഇവിടെ കൊണ്ടുവരുന്നത്. അവിടെ വെച്ച് മീഖായാവ് സത്യം പറയുകയും അത് ആഹാബിന് അപ്രീതിയായി തീരുകയും അവന് ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊടുക്കാൻ തക്കവണ്ണം കാരാഗ്രഹത്തിലേക്ക് അവനെ പറഞ്ഞു വിടുകയുമാണ് ഉണ്ടായത്. ആ നിലയിൽ സത്യം സംസാരിച്ച മീഖായാവിനും ശക്തമായ വില അവിടെ നൽകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഏലിയാവ് തന്റെ ശുശ്രൂഷയിൽ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇസബേലിനും ആഹാബിനും എതിരെയായി അവരെ ദൈവ മാർഗത്തിലേക്ക്, അവർ മുഖാന്തരം പിന്മാറ്റത്തിലേക്ക് ആനയിക്കപ്പെട്ട ദൈവജനത്തെ മടക്കിക്കൊണ്ടുപോകാനുള്ള ഏറ്റവും ഗുരുതരമായ ശുശ്രൂഷയിൽ ഏലിയാവിനും കനത്ത വില നൽകേണ്ടതായിട്ട് വന്നു. ഒരർത്ഥത്തിൽ ഏലിയാവ് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞ് ആ വിധത്തിലുള്ള തന്റെ പ്രാണനെ പോലും ത്യജിക്കുവാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഏലിയാവിനും ആ ഞെരുക്കം തന്റെ ഹൃദയത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും നോക്കുക, യിർമ്യാവിനെ കുറിച്ച് പറയുന്നത് ഇസ്രയേൽ ജനം അവരുടെ പിന്മാറ്റത്തിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്ക് ആനയിക്കപ്പെട്ടപ്പോൾ ദൈവം എഴുന്നേൽപ്പിച്ച വിലപിക്കുന്നവനായ പ്രവാചകൻ, യിർമ്യാ പ്രവാചകൻ. എന്നാൽ ആ പ്രവാചകനും തന്റെ ശുശ്രൂഷ കാലത്ത് ഇങ്ങനെ പറയുകയുണ്ടായി, ഇനി ഞാൻ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയില്ല. ദൈവജനത്തിൽ നിന്നും രാജാവിൽ നിന്നും ശക്തമായ ഉപദ്രവങ്ങൾ തന്റെ പ്രവാചക ശുശ്രൂഷയുടെ മധ്യത്തിൽ ഏൽക്കേണ്ടി വന്ന യിർമ്യാവ് ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയില്ല, പ്രസംഗിക്കുകയില്ല എന്ന് പറഞ്ഞതിനു ശേഷം അദ്ദേഹം ഉടൻ തന്നെ ഒരു മടങ്ങിവരവ് നടത്തുന്നുണ്ട്. അതിലിങ്ങനെയാണ് താൻ പറയുന്നത്, ഞാൻ അങ്ങനെ പറയുമ്പോൾ തന്നെ എന്റെ അസ്ഥികളുടെ ഉള്ളിൽ തീ കത്തുന്നത് പോലെയുള്ള അനുഭവമാണെന്നാണ് താൻ വിവരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ എല്ലാം സാരമെന്ന് പറയുന്നത്, പ്രവാചക ശുശ്രൂഷ അതിന്റെ എല്ലാ അർത്ഥത്തിലും ഏറ്റവും ക്ലേശകരമാണ്, അത് ബുദ്ധിമുട്ടുള്ളതാണ്. ആ വിധത്തിൽ വളരെയധികം വില നൽകിയാണ് പ്രവാചകന്മാർ ആ ശുശ്രൂഷ നിർവഹിച്ച് ഈ ലോകപ്പെട്ട് കടന്നുപോയത്. ആ നിലയിലുള്ള ശുശ്രൂഷകളുടെ മധ്യെ ഒരർത്ഥത്തിൽ ദൈവജനം പിന്മാറ്റത്തിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് മടങ്ങിപ്പോവുകയും അവരെ തിരിച്ചുകൊണ്ടുവരുവാൻ കഴിയാത്ത വിധത്തിൽ അവർ ആ ഏറ്റവും ക്ലേശകരമായ നിലയിൽ അവർ പിന്മാറ്റത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. ഒടുവിലായി യോശിയാവിന്റെ കാലശേഷം ഏതാനും ചില പ്രവാചകന്മാരുടെ കാലം കൂടെ കഴിഞ്ഞപ്പോൾ അവർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. ഇസ്രയേൽ ജനം ഒന്നടക്കം നെബുക്കദ്നേസർ അവരെ പിടിക്കപ്പെടുകയും ബാബേലിലേക്ക് പ്രവാസത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യേണ്ടി വന്നു. മലാഖി പ്രവചനത്തിനു ശേഷം ഏകദേശം 400 വർഷങ്ങൾ അന്ധകാര യുഗമായിരുന്നു. യഥാർത്ഥമായി ദൈവത്തിന്റെ അരുളപ്പാട് വ്യക്തമായി ലഭിക്കാത്ത ആ ഒരു കാലഘട്ടത്തിൽ ദൈവികമായ യാതൊരുവിധ അതിലപ്പാടുകളും ദൈവത്തിന്റെ യഥാർത്ഥമായ വിശ്വസ്തരായ പ്രവാചകന്മാർ മുഖാന്തരം ലഭിക്കാതിരുന്നപ്പോൾ തന്നെ അവർ പിന്മാറ്റത്തിന്റെ ആഴങ്ങളിൽ ആയിത്തീരുകയാണ് ചെയ്തത്. ദൈവജനം അനുഭവിക്കേണ്ടി വന്ന പിന്മാറ്റം. എന്നാൽ ഏറെ താമസിയാതെ ഇതാ രക്ഷകൻ ലോകത്തിലേക്ക് വരുവാൻ പോകുന്നു. കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുവാൻ സമയമായി. കാലസമ്പൂർണത എത്തിക്കഴിഞ്ഞു. സ്ത്രീയുടെ സന്തതിയായി യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരുവാനുള്ള സമയം ആഗതമായപ്പോൾ ഇതാ ദൈവം ഒരു പ്രവാചകനെ നിയോഗിക്കുന്നു. നോക്ക, അവന്റെ ശുശ്രൂഷ കാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും അന്ധകാരപൂർണമായ ഒരു കാലഘട്ടത്തിലാണ് അവൻ ജനിക്കുന്നത്. വ്യക്തമായ ദൈവിക അരുളപ്പാടില്ല. പ്രവാചക ശുശ്രൂഷകളെല്ലാം അവസാനിച്ചിട്ട് ഏകദേശം 400 വർഷങ്ങളായിരുന്നു. ദൈവജനത്തിന്റെ മധ്യേ, ഇസ്രായേലിന്റെ മധ്യേ പ്രത്യാശ നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു വർഷങ്ങൾ. ആ വർഷങ്ങളുടെ അന്തിമമായ അവസരത്തിൽ ഇതാ ദൈവം ഒരുവനെ എഴുന്നേൽപ്പിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ എന്നാണ് പേർ. അവന്റെ ഒരു കാൽ പഴയ നിയമയുഗത്തിലും മറുകാൽ പുതിയ നിയമയുഗത്തിലും വെച്ചാണ് അവൻ രംഗപ്രവേശനം ചെയ്യുന്നത്. അവനെ കുറിച്ച് പുതിയ നിയമത്തിൽ 4 സുവിശേഷകന്മാരും വ്യക്തമായ ചരിത്രരേഖ നൽകുന്നുണ്ട്. മത്തായി അതിനെക്കുറിച്ച് എഴുതുന്നത് ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു എന്നാണ്. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, അതായത് ചരിത്രപരമായ പ്രാധാന്യത്തോടു കൂടിയാണ് മത്തായി യോഹന്നാൻ സ്നാപകന്റെ വരവിനെ വ്യക്തമാക്കുന്നത്. മർക്കോസ് അതിനെ കുറിച്ച് എഴുതുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അരുളി ചെയ്തിരിക്കും പോലെ യോഹന്നാൻ സ്നാപകൻ വന്നു എന്നാണ്. അതായത് ദർശനത്തിന്റെ ആധികാരികതയോടുകൂടെ യോഹന്നാൻ സ്നാപകൻ വന്നു എന്നാണ് മർക്കോസ് അതിനെ കുറിച്ച് പറയുന്നത്. ലൂക്കോസ് പറയുന്നത് സെക്കന്യാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അങ്ങനെയാണ് ലൂക്കോസ് യോഹന്നാനെ അവതരിപ്പിക്കുന്നത്. അതായത് ദൈവീകമായ പാരമ്പര്യത്തിന്റെ ആധികാരികതയിലാണ് യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷ നിറവേറ്റുവാനായി ലോകത്തിലേക്ക് വന്നത്. അതിലെല്ലാം ഉന്നതമായിട്ടാണ്, മഹത്തായ നിലയിലാണ് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകനെ അവതരിപ്പിക്കുന്നത്. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അതായത് സ്വർഗീയമായ ദൈവികമായ ആധികാരികതയോടുകൂടെയാണ് യോഹന്നാൻ സ്നാപകൻ കടന്നു വന്നത്. തന്റെ ശുശ്രൂഷയുടെ പ്രാധാന്യം 4 സുവിശേഷകന്മാരും വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. ചരിത്രപരമായ ആധികാരികതയോടുകൂടെ, ദാർശനികമായ ആധികാരികതയോടുകൂടെ, പാരമ്പര്യ പ്രകാരമായ ആധികാരികതയോടുകൂടെ, 4 ദൈവികമായ ആധികാരികതയോടുകൂടെ യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷയ്ക്കായി രംഗത്തേക്ക് വന്നു. അവനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചയക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട് വരുന്ന യോഹന്നാൻ സ്നാപകൻ നോക്കുക, അവന്റെ വേഷത്തിൽ ആകർഷണീയമായി യാതൊന്നും തന്നെയില്ല. അവൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ് ധരിച്ചവനും അവന്റെ ഭക്ഷണം സാമാന്യമായ ഭക്ഷണം, വെട്ടുക്കിളിയും കാട്ടുതേനും. അതായത് തന്നെ ഏൽപ്പിച്ചിരുന്ന ചുമതല, തന്നെ ഏൽപ്പിച്ചിരുന്ന ഉദ്യോഗം, അതിന്റെ ഗൗരവവും വളരെ വ്യക്തമായി അറിഞ്ഞ്, അതായത് ഒരു രക്ഷകനെ ലോകസമക്ഷം അവതരിപ്പിക്കുക എന്നുള്ള ആ അനുഗ്രഹീതമായ ശുശ്രൂഷ ലോകത്തിൽ നിറവേറ്റുവാൻ തക്കവണ്ണം ആവശ്യമായ നിയോഗം പ്രാപിച്ചപ്പോൾ ലൗകികമായ സുഖസന്തോഷങ്ങളെല്ലാം തന്നെ താൻ രുചിക്കുണ്ടായി. അവൻ പുറമേ ആകർഷണമില്ലാത്തവനാണ്. കേവലം ലളിതമായ വസ്ത്രധാരണവും അതേവിധം തന്നെ ആകർഷണീയമല്ലാത്ത വസ്ത്രധാരണവും ലളിതമായ ആഹാര രീതികളും ഏറ്റവും അത്യാവശ്യമായുള്ള കാര്യങ്ങൾ മാത്രം ഈ ലോകത്തിൽ നിന്ന് താൻ സ്വരൂപിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി തന്റെ ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം പ്രതിജ്ഞാബദ്ധനായി മുന്നേറുന്ന യോഹന്നാനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏതൊരു കാലത്തും ക്രിസ്തുവിന് വേണ്ടി അനുഗ്രഹീതമായ ദൈവസേവ നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവർ ലോകത്തിൽ അല്പം മാത്രം വേരൂടുന്നവർ മാത്രമായിരിക്കും. ലോകത്തിൽ നിന്ന് അല്പമാത്രം കാര്യങ്ങൾ അവർ സ്വരൂപിക്കുന്നവർ ആയിരിക്കും. അവരുടെ ജീവിതം അവർ ലോകത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ അവർ ഒരിക്കലും ലോകക്കാരായിരിക്കില്ല, ലോകത്തിനു വേണ്ടിയും ആയിരിക്കില്ല. ആ അളവിൽ പ്രവാചകനായ യോഹന്നാൻ സ്നാപകൻ ഇതാ തന്റെ ശുശ്രൂഷ ആരംഭിക്കുകയുണ്ടായി. എന്നാൽ അവൻ പുറമെ ആകർഷണമില്ലാത്തവനാണെങ്കിലും അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടാണ് അവൻ തന്റെ ശുശ്രൂഷ തുടങ്ങുന്നത്. ആ നിലയിൽ അവൻ മുൻപോട്ട് വരുമ്പോൾ നാം അവിടെ കാണുന്നത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നുവെന്നാണ്. നീ ആരാകുന്നുവെന്ന് തന്നെ കുറിച്ച് അന്വേഷണം ഉന്നയിച്ച പരീശന്മാരോട്, അവരുടെ ദൂതന്മാരോട് അവൻ മറുപടി പറയുന്നത്. ഈ ഭാഗത്ത് നിന്ന് 3 കാര്യങ്ങൾ വിശദമാക്കുവാൻ മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. 1, യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയുടെ സ്ഥലം. 2, യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയുടെ സ്വഭാവം. 3, യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയുടെ മൂല്യം. ഈ 3 വാക്യങ്ങളിൽ വാസ്തവത്തിൽ വളരെ വ്യക്തമായി ഈ 3 കാര്യങ്ങളും ദൈവാത്മാവ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് 3 വളരെ പ്രാധാന്യമർഹിക്കുന്നതും ഏതൊരു ക്രൈസ്തവനും ജീവിതത്തിൽ വെല്ലുവിളി ഉയർത്തുവാൻ തക്കവണ്ണം പര്യാപ്തമായതുമാണ്. അവൻ തന്നെ കുറിച്ച് പറയുന്നത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു. ഞാൻ ആ വാക്യത്തെ മൂന്നായി തരംതിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അവന്റെ ശുശ്രൂഷയുടെ സ്ഥലം എന്ന് പറയുന്നത് മരുഭൂമിയാണ്. രണ്ട്, അവന്റെ ശുശ്രൂഷയുടെ സ്വഭാവം എന്ന് പറയുന്നത് അവൻ നിലവിളിക്കുന്ന ഒരു പ്രവാചകനാണ്. മൂന്ന്, അവന്റെ ശുശ്രൂഷയുടെ മൂല്യം എന്ന് പറയുന്നത് അവൻ കേവലം ഒരു ശബ്ദം മാത്രമാണ്. നോക്ക് അവന്റെ ശുശ്രൂഷ സ്ഥലത്തിന്റെ പ്രത്യേകത, അത് കേവലം ഒരു മരുഭൂമിയാണ്. ആരും ഒരു ശുശ്രൂഷ സ്ഥലമായി തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥാനം, ഒരു മരുഭൂമി. ആർക്കു വേണം? കേവലം മനുഷ്യനില്ലാത്ത, മരങ്ങളില്ലാത്ത, മൃഗങ്ങൾ പോലുമില്ലാത്ത, പുല്ലുകൾ പോലും മുളയ്ക്കാത്ത ഒരു സ്ഥലം പ്രവർത്തന മേഖലയായി തിരഞ്ഞെടുക്കുവാൻ ലോകത്തിലെ ഒരു സുവിശേഷകനും ധൈര്യപ്പെടാറില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഈ പ്രവാചകൻ തന്റെ ശുശ്രൂഷയുടെ സ്ഥലമായി തെരഞ്ഞെടുത്തത് ഒരു മരുഭൂമിയാണ്. നോക്ക്, ഒരു രക്ഷകനെ കുറിച്ചുള്ള പ്രതീക്ഷയില്ലാതെ പാപത്തിന്റെ ഭയങ്കരതയാൽ കാഠിന്യപ്പെട്ട ലോക വയലിനെയാണ് ആ മരുഭൂമി വിളിച്ചു പറയുന്നത്. അതാണ് തന്റെ ശുശ്രൂഷ സ്ഥാനമായി താൻ തെരഞ്ഞെടുക്കുന്നത്. അവിടെയുള്ള ആൾക്കൂട്ടമോ അതിൽ ആളില്ലാതിരിക്കുന്നതോ ഇതൊന്നും അവന് വിഷയമായില്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ തന്റെ രക്ഷിതാവിനെയും കർത്താവിനെയും വിളിച്ചു പറയാനുള്ള ഒരു സ്ഥാനമായി അത് തെരഞ്ഞെടുക്കുകയും ദൈവാത്മ നിയോഗത്താൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഇതാ മരുഭൂമിയിലേക്ക് അവൻ നടന്നു നീങ്ങുകയും ചെയ്യുന്നു. ഞാൻ വിചാരിക്കുന്നത് ഒരു പാറയെ കോടിയുമാക്കി അവൻ തന്റെ പ്രസംഗം ആരംഭിച്ചു കാണും. അതിലെ പോയ ചില കച്ചവട കൂട്ടങ്ങൾ ആ വാക്കുകൾ കേട്ടിട്ടുണ്ടാകാം. എന്നാൽ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിന്റെ ദിവ്യമായ പ്രവർത്തന വ്യാപാരം ആ ദേശമെല്ലാം അലയടിക്കുകയും അനേകം പേർ ആ മരുഭൂമിയിലേക്ക് അവന്റെ ശബ്ദത്താൽ ആകർഷിക്കപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. നോക്കുക, എത്രയോ അത്ഭുതകരമായ ഒരു രൂപാന്തരമാണ് ദൈവാത്മാവിനാൽ നിറഞ്ഞൊരു മനുഷ്യൻ അവിടെ നിർവഹിക്കുന്നത്. ആയിരങ്ങൾ അവിടേക്ക് കടന്നു വരുവാൻ തുടങ്ങി. ആ മരുഭൂമി ചില നാളുകൾക്ക് മുമ്പ് നിർജ്ജന പ്രദേശമായിരുന്നത് അനേക ആൾക്കാരുടെ ശ്രദ്ധാ കേന്ദ്രമാക്കി, ആകർഷണ കേന്ദ്രമായി അത് തീരുകയും അവിടെ നിന്നുകൊണ്ട് മാനസാന്തരപ്പെടുകയും എന്നുള്ള ഉദ്ബോധനം ജനങ്ങൾക്ക് നൽകുകയും ചെയ്തു. മറ്റൊന്നുകൂടെ താൻ പറഞ്ഞു, ഞാൻ കേവലം വരുവാനുള്ളവന്റെ നിഴൽ മാത്രമാണ്, അവന്റെ ചെരുപ്പിന്റെ വാറിഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ചു പറയുന്ന ശുശ്രൂഷയാണ് യോഹന്നാൻ നിർവഹിച്ചത്. അവന്റെ പ്രവർത്തന സ്ഥലം എന്ന് പറയുന്നത് മരുഭൂമിയായിരുന്നു. അവിടെ നിലവിളിക്കപ്പെട്ട ആ ശബ്ദം ഹേരോദാവിന്റെ അരമന വരെ എത്തിച്ചേർന്നു എന്നത് കാണുവാൻ കഴിയും. ആ പ്രവർത്തന സ്ഥലം മരുഭൂമിയായി താൻ തെരഞ്ഞെടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, ഏറെ താമസിയാതെ തന്റെ ശുശ്രൂഷ സ്ഥലത്തിന്റെ വ്യതിയാനം, അതിന് കൈവന്ന രൂപാന്തരം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ ശുശ്രൂഷിച്ച ആ മരുഭൂമി അതൊരു മലർവാടിയായി നമുക്ക് കാണുവാൻ കഴിയും. മരുഭൂമിയിൽ ദൈവാത്മ നിയോഗത്താൽ താൻ ശുശ്രൂഷ ചെയ്തതുകൊണ്ട് വാസ്തവത്തിൽ തന്റെ വിയർപ്പും രക്തവും ആ മരുഭൂമിയിൽ വീഴ്ത്തിയതുകൊണ്ട് അവിടെ മുളയ്ക്കപ്പെട്ട പലവിധമായ സസ്യങ്ങളായി അനേകായിരം ആത്മാക്കൾ അവിടെ മുളയ്ക്കപ്പെടുകയും അത് വാസ്തവത്തിൽ ഒരു മലർവാടിയാക്കി താൻ രൂപാന്തരപ്പെടുകയും ചെയ്തു. സുവിശേഷത്തിന് വേണ്ടി താൻ ആ മരുഭൂമിയെ ഉഴുതുമറിക്കുകയാണ് ചെയ്തത്. അവിടെ ജീവന്റെ വിത്താണ് താൻ വിതച്ചത്. ആ മരുഭൂമി ഇന്നൊരു മരുഭൂമിയല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവസത്തിൽ അത് നമുക്കൊരു മലർവാടിയായി കാണുവാൻ കഴിയും, അതൊരു ഉദ്യാനമായി കാണുവാൻ കഴിയും. പ്രവചന പുസ്തകത്തിൽ ആ വാഗ്ദാനമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഞാൻ യഹോവ മരുഭൂമിയെ ഉദ്യാനമാക്കുന്നവനാണ്, മരുഭൂമിയെ മലർവാടിയാക്കുന്നവനാണ്. തന്റെ പ്രിയ ദാസനായ യോഹന്നാൻ സ്നാപകൻ മുഖാന്തരം മരുഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത ദൈവം ആ മരുഭൂമിയെ ഉദ്യാനമാക്കി രൂപാന്തരപ്പെടുത്തി. അതുകൊണ്ട് തന്റെ ശുശ്രൂഷയുടെ സ്ഥലം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. രണ്ട്, അവന്റെ ശുശ്രൂഷയുടെ സ്വഭാവം എന്ന് പറയുന്നത് അവൻ നിലവിളിക്കുന്ന ഒരു വ്യക്തിയാണ്. നോക്കുക, അവിടെ നാം കാണുന്നത് മരുഭൂമിയിൽ നിലവിളിക്കുന്നവന്റെ, വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാകുന്നു. അവൻ അവിടെ നിലവിളിക്കുകയാണ്. നോക്കുക, പാപിക്ക് വേണ്ടി നിലവിളിക്കുന്ന ഒരു പ്രവാചകനെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അന്ധകാരത്തിൽ നരകത്തിന്റെ തീജ്വാലകളിൽ കിടക്കുന്ന ഒരു പാപിക്ക് വേണ്ടി ഒരു തുള്ളി വെള്ളം അവർക്ക് കൊടുക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഇന്ന് അവർക്ക് വേണ്ടി വീഴ്ത്താവുന്ന കണ്ണുനീരും, ഇന്ന് അവർക്ക് വേണ്ടി വീഴ്ത്താവുന്ന വിയർപ്പും, അതാണ് ഒരു സുവിശേഷകനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. അതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. അവൻ നിലവിളിക്കുന്നവനായിരിക്കണം. ആത്മഭാരത്താൽ നശിച്ചു പോകുന്ന ഭാവി, അതായത് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള രക്ഷയില്ലാതെ നിത്യമായ നരകത്തിലേക്ക് നിബന്ധിക്കുന്ന ഭാവിക്ക് വേണ്ടി നിലവിളിക്കുന്നവനായിരിക്കണം ഒരു ദൈവത്തിന്റെ ദാസൻ, ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി, ഒരു സുവിശേഷകൻ. നോക്കുക, ദൗത്യമാണ് പ്രവാചകനായ യോഹന്നാൻ സ്നാപകൻ പൂർണ്ണമായി നിർവഹിക്കുന്നത്. അവനത് വിശ്വസ്തയോടെ നിർവഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ നാം കാണുന്നത് അവൻ പാപത്തെക്കുറിച്ച് ഉത്ബോധമുള്ളവനായി, ജനങ്ങളുടെ പാപത്തെക്കുറിച്ച് ഉത്ബോധമുള്ളവനായി, ദൈവാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടവൻ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവൻ. ആ ദൈവാത്മാ നിറവിൽ ചെയ്ത ശുശ്രൂഷകൾ എന്ന് പറയുന്നത് കണ്ണുനീരിന്റെ ശുശ്രൂഷകളായിരുന്നു, നിലവിളിക്കുന്ന ശുശ്രൂഷകളായിരുന്നു. ആ ശുശ്രൂഷയുടെ ഫലം നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്റെ വരവിങ്കൽ അനേകായിരം ആത്മുല്ലസിക്കുന്ന അനേകായിരം പേരെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. നരകത്തിൽ നിലവിളിക്കേണ്ട അനേകം പേരെ പ്രവാചകൻ ഇന്ന് നിലവിളിച്ചതുകൊണ്ട് അവരെ അവിടെ നിന്ന് ഉദ്ധരിച്ചതിനാൽ ക്രിസ്തുവിന്റെ ദിവസത്തിൽ ഉല്ലാസഘോഷത്തോടെ നിൽക്കുന്ന അനേകായിരം ആത്മാക്കളെ നമുക്ക് കാണുവാൻ കഴിയും. ആ അനുഗ്രഹീത നിലയിലാണ് യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷയുടെ സ്വഭാവം വെളിവാക്കിയത്. അവൻ നിലവിളിക്കുന്ന ഒരു പ്രവാചകന്. മൂന്നാമതായി അതിന്റെ അതിമഹത്തായ ഭാഗത്തേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയുടെ മൂല്യം എന്ന് പറയുന്നത് അവൻ തന്നെ കുറിച്ച് തന്നെ അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ പദപ്രയോഗമാണ്. അതിങ്ങനെയാണ്, ഞാൻ കേവലം ഒരു ശബ്ദം മാത്രമാണ്. നോക്കുക, യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ, യോഹന്നാൻ അതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവന്റെ സാക്ഷ്യം എന്തെന്നാൽ രണ്ട്, അവൻ മറുക്കാതെ ഏറ്റു പറഞ്ഞു. എന്താണ് അവൻ മറുക്കാതെ ഏറ്റു പറഞ്ഞത്? ഞാൻ ക്രിസ്തുവല്ല. അവനോട് ചോദിച്ചത് നീ ക്രിസ്തുവാകുന്നു എന്നാണ്. അതിനവൻ പറഞ്ഞത് ഞാൻ ക്രിസ്തുവല്ല എന്നാണ്. വീണ്ടും അവനോട് ചോദിച്ചു നീ ഏലിയാവാകുന്നുവോ? അവൻ മറുക്കാതെ ഏറ്റു പറഞ്ഞു അല്ല, ഞാൻ ഏലിയാവന്ന. വീണ്ടും അവനോട് ചോദിച്ചു നീ ആ പ്രവാചകനാകുന്നുവോ? മോശ അരുളി ചെയ്തൊരു പ്രവാചകൻ അവനാകുന്നുവോ നീ? അവൻ പറഞ്ഞു അല്ല, ഞാൻ ആ പ്രവാചകനല്ല. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അവൻ മറുക്കാതെ ഏറ്റു പറഞ്ഞു എന്നാണ്. എന്താണ് അതിൽ നിന്നും വ്യക്തമാക്കുന്നത്? നോക്കുക, തന്നെ തന്നെ ദൈവികമായ ശുശ്രൂഷയിൽ താഴ്ത്തുന്ന വേളയിൽ ഇനിയൊരു വ്യക്തിക്കും തന്നെ തന്നെ താഴ്ത്തുവാൻ കഴിയാത്ത നിലയിലാണ് യോഹന്നാൻ തന്നെ തന്നെ താഴേക്ക് താഴ്ത്തുന്നത്. അവൻ തന്നിൽ യാതൊരു പ്രത്യേകതയും കണ്ടില്ല. ഒരുപക്ഷെ അവിടെ മറക്കാതെ എന്ന് എഴുതിയിരിക്കുന്നത് ദൈവാത്മാവ് സൂചിപ്പിക്കുന്നത് ഒരു പ്രത്യേകമായ ആശയം കൊണ്ടായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ കാരണം അവന് വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു, ഞാൻ ഏലിയാവല്ല, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ ആ പ്രവാചകനുമല്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ പിതാവായ സെക്കരിയാവിനെ നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ എന്റെ ജനന സമയത്ത് അന്ന് ഈ പലസ്തീൻ നാട്ടിൽ വലിയൊരു ഉണർവുണ്ടായ സംഭവം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും. ഒരു ദൂതനാണ്, ഗബ്രിയേൽ ദൂതനാണ് അവന് പ്രത്യക്ഷനായത്. എന്നെ കുറിച്ചാണ് ചില വാക്കുകൾ വരുവാനുള്ളവനെ കുറിച്ച്, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച്, ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാനുള്ള യോഹന്നാനെ കുറിച്ച് എന്റെ പിതാവായ സെക്കരിയാവിന് അരുളപ്പാട് ലഭിക്കുകയും അങ്ങനെ ആ വാക്കിനാൽ ഉണ്ടായ ഒരു സന്തതിയായിട്ടാണ് വന്നത്. ആ യോഹന്നാനാകുന്നു ഞാൻ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അതിൽ യാതൊരു വിധ തെറ്റും ഉണ്ടാകുമായിരുന്നില്ല, ഒരു തെറ്റും ഉണ്ടായിരിക്കുമായിരുന്നില്ല. പക്ഷേ യോഹന്നാൻ അതുപോലും പറയുവാൻ തന്റെ വ്യക്തിത്വം അവിടെ പോലും ഉന്നതമാക്കി കാണിക്കുവാൻ താൻ തുനിഞ്ഞില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഗബ്രിയേൽ മുഖാന്തരം എന്റെ പിതാവിന് അരുളപ്പാടുണ്ടായ ആ സന്തതിയായ യോഹന്നാനാകുന്നു ഞാനെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ സാക്ഷ്യത്തിന് യാതൊരു തകരാറും ഉണ്ടാകുമായിരുന്നില്ല, അത് സത്യം തന്നെ ആയിരിക്കുമായിരുന്നു. പക്ഷെ ആ നിലയിൽ പോലും തന്നെ തന്നെ അവതരിപ്പിക്കുവാൻ യോഹന്നാൻ സ്നാപകൻ തുനിഞ്ഞില്ല. നോക്ക, കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന ശുശ്രൂഷയിൽ അവൻ തന്നെ കുറിച്ച് പറഞ്ഞത് ഞാനോ കുറയണം അവനോ വളരണമെന്നാണ്. അതുകൊണ്ട് അവൻ വളരുന്ന ആ പ്രക്രിയയിൽ യാതൊരുവിധ കുറവും അതിനുണ്ടാക്കുവാൻ പാടില്ല. ഞാൻ എന്നെ തന്നെ കുറയ്ക്കുന്ന നിലവാരത്തിൽ അതേറ്റവും താഴേക്ക് തന്നെ പോകണം. അവന്റെ പേരവിടെ പറയുന്നില്ല, അവന്റെ പിതാവിന്റെ പേർ പറയുന്നില്ല. അവന്റെ ജനന സമയത്തുണ്ടായ ദൂതൻ മുഖാന്തരം ഉണ്ടായ അരുളപ്പാടിനെ കുറിച്ചും അതിനുശേഷമുണ്ടായ ആത്മീയ ഉണർവിനെ കുറിച്ചും ഒരു വാക്കുപോലും യോഹന്നാൻ സ്നാപകൻ അവിടെ ചൂണ്ടിക്കാണിക്കുന്നില്ല. ഒടുവിൽ അവൻ പറഞ്ഞത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു. അവൻ മറക്കാതേറ്റു പറഞ്ഞു ഞാൻ ക്രിസ്തുവല്ല. അവൻ മറക്കാതേറ്റു പറഞ്ഞു ഞാൻ ആ പ്രവാചകനല്ല. അവൻ മറക്കാതേറ്റു പറഞ്ഞു ഞാൻ ഏലിയാവല്ല. പിന്നെ നീ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൻ കേവലമായി തന്നെ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു. നോക്കുക, ആ ഭാഗത്തിന്റെ പ്രത്യേകത നോക്കുക. അവൻ ഒരിക്കലും ഞാൻ ശബ്ദമെന്ന് പറഞ്ഞിട്ടില്ല. ഞാനെന്ന ശബ്ദം അവൻ പറഞ്ഞത് വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകും. അതിങ്ങനെയാണ്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ ദൈവമാണെങ്കിൽ ഞാൻ കേവലം ശബ്ദം മാത്രമാണ്, ഞാൻ കേവലം ശബ്ദബീജികളാണ്. നോക്കുക, ശബ്ദബീജികൾ അതിന്റെ പ്രത്യേകത എന്താണ്? അത് നമുക്ക് കാണുവാൻ കഴിയുകയില്ല, അതിനൊരു രൂപമില്ല, വ്യക്തിത്വമില്ല. പലപ്പോഴും ക്രിസ്തീയ ശുശ്രൂഷകളിൽ നാം നമ്മെ തന്നെ താഴ്ത്തുന്ന വേളയിൽ, സാക്ഷ്യം പറയുന്ന വേളകളിൽ നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കാറുണ്ട്. ആ സന്ദർഭങ്ങളിൽ നാം ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ എന്ന് പറയുന്നത് കേവലം ദൈവകരങ്ങളിൽ ഒരു ആയുധമാണ്, കേവലം ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു കുഴൽ മാത്രമാണ് ഞാൻ, ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു ഇണങ്ങിയ ആയുധമായി ഒരു മാനപാത്രമായി തീരണം. ഇങ്ങനെയാണ് നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നത്. എന്നാൽ പ്രിയ സ്നേഹിതരെ, ശ്രദ്ധിക്കുക, ഒരു പാത്രത്തിന് ഒരു ആകൃതിയുണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്. ഒരായിരത്തിന് അതിൻ്റെതായിട്ടുള്ള ആകൃതിയുണ്ട്, വ്യക്തിത്വമുണ്ട്. ഒരു കുഴലിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രകൃതിയുണ്ട്, ആകൃതിയുണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ തന്നെ തന്നെ താഴ്ത്തുമ്പോൾ താൻ തന്നെ ഉപമിക്കുന്നത് കേവലം ഞാനൊരു ശബ്ദം മാത്രമാണ്, ദൈവമാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ കേവലം ശബ്ദവീചികൾ മാത്രമാണ്. ദൈവം സംസാരിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്ന ശബ്ദവീചികൾ നോക്കുക, അതിന്റെ ആശയം എങ്ങനെയാണ്? എന്നെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയില്ല, ഞാൻ കേവലം ശബ്ദവീചികൾ മാത്രമാണ്. ദൈവം സംസാരിക്കുമ്പോൾ മാത്രം ശബ്ദവീചികളായി ഞാൻ തീരുന്നു. ശബ്ദവീചികൾ അത് ആർക്കും കാണുവാൻ കഴിയുകയില്ല, അതിനൊരു വ്യക്തിത്വമില്ല, അതിനൊരു ആകൃതിയില്ല, പ്രകൃതിയില്ല, ഞാൻ കേവലം ശബ്ദം മാത്രമാണ്. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയുടെ മൂല്യം എന്ന് പറയുന്നത് തികച്ചും ഉന്നതമാണ്. കേവലം ശബ്ദവീചികളായി തന്നെ തന്നെ താൻ അവതരിപ്പിച്ചു. കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും തന്നെയില്ല. അതിന്റെ ആശയം എന്ന് പറയുന്നത് തന്നെ തന്നെ ദൈവസന്നിധിയിൽ ഏറ്റവും അധികം താഴ്ത്തി താൻ സമർപ്പിച്ചതുകൊണ്ട് ഒരർത്ഥത്തിൽ അവന് ലഭിച്ചൊരു ബഹുമതിയാണ്. എന്നാൽ ഇനി ആർക്കെങ്കിലും ദൈവകരങ്ങളിൽ ഇതുപോലെ തന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കാമെങ്കിൽ വാസ്തവത്തിൽ അതൊരു വെല്ലുവിളിയായിട്ടാണ് ബൈബിളിൽ കാണുന്നത്. മറ്റൊരു വ്യക്തിക്കും തന്നെ തന്നെ താഴ്ത്തുവാൻ, ക്രിസ്തീയ ശുശ്രൂഷയിൽ താഴ്ത്തുവാൻ കഴിയാത്ത വിധത്തിൽ താൻ തന്നെ തന്നെ ഒരു ശബ്ദവീചിയായി താഴ്ത്തി ആണ് ആ വിഷയം അവതരിപ്പിക്കുന്നത്. ആ നിലയിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷ ആ വിധത്തിൽ നിർവഹിച്ചു. അവന്റെ ശുശ്രൂഷയുടെ മൂല്യം എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായ, നമുക്കറിയാം സാധാരണ നിലയിൽ ഒരു പുസ്തകത്തിന് അവതാരിക എഴുതുന്ന വിഷയത്തിൽ ആ പുസ്തകത്തിന് അവതാരിക എഴുതുന്ന വ്യക്തിക്ക് ആ പുസ്തകത്തിന്റെ പ്രതിപാദ്യ വിഷയത്തോളമോ അതിലുപരിയോ അറിവുണ്ടായിരിക്കും. കർത്താവായ യേശു ക്രിസ്തു എന്ന വചനം, ആ പുസ്തകത്തെ ലോകസമക്ഷം അവതരിപ്പിച്ച അനുഗ്രഹീതമായ ശുശ്രൂഷ, ക്രിസ്തു എന്ന പുസ്തകത്തിന് അവതാരിക എഴുതുന്ന ശുശ്രൂഷ, അത് ദൈവം നിർവഹിച്ചത് യോഹന്നാൻ സ്നാപകനിൽ കൂടെയാണ്. എന്നാൽ താൻ ആ ശുശ്രൂഷ നിർവഹിച്ചത് മഷിയും തൂവലും കൊണ്ടായിരുന്നില്ല, തന്റെ കഴുത്തിൽ നിന്ന് വീണ ചോരത്തുള്ളികൾ കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന ലക്ഷകനെ ലോകസമക്ഷം അവതരിപ്പിച്ചു. ദൈവം ആഗ്രഹിച്ച ആ ശുശ്രൂഷ ഏറ്റവും വിശ്വസ്തതയോടുകൂടെ താൻ നിർവഹിച്ചു. അതിനുവേണ്ടി തന്നെ തന്നെ മുഴുവനായി താൻ സമർപ്പിച്ചു, തന്നെ തന്നെ മുഴുവനായി താൻ ഒഴിച്ചു ത്യജിച്ചു. ആ ത്യാഗ ജീവിതത്തിൽ നിന്നാണ് അനുഗ്രഹീതമായ ആ ശുശ്രൂഷ നിർവഹിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് തന്റെ ശുശ്രൂഷയുടെ സ്ഥാനം അതൊരു മരുഭൂമിയായി താൻ തെരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് അതൊരു മലർവാടിയായി, ആത്മീക മലർവാടിയായി തീർന്നത്. അതുകൊണ്ടാണ് തന്റെ ശുശ്രൂഷയുടെ സ്വഭാവം നിലവിളിക്കുന്നതായി താൻ തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് ഇന്ന് ആ ഉല്ലസിക്കുന്ന അനേകം പേരെ നിത്യജീവനായി ഓപനിക്കാരായി തീർക്കുവാൻ തനിക്ക് കഴിഞ്ഞത്. അതുകൊണ്ടാണ് തന്റെ ശുശ്രൂഷയുടെ മൂല്യം കേവലം ആകൃതിയില്ലാത്ത, പ്രകൃതിയില്ലാത്ത, വ്യക്തിത്വമില്ലാത്ത ശബ്ദവീചികളായി തന്നെ തന്നെ കണ്ടത്. അതുകൊണ്ട് ആകൃതിയുള്ള വ്യക്തിത്വമുള്ള അനേകായിരം പേരെ കർത്താവിനായി നേടുവാൻ അവന് കഴിഞ്ഞു. യോഹന്നാൻ സ്നാപകന്റെ ജീവിതം വാസ്തവത്തിൽ ഏതൊരു വിശ്വാസിക്കും വെല്ലുവിളി തന്നെയാണ്. ദൈവം ഈ വാക്കുകൾ നമ്മെ അനുഗ്രഹിക്കുമാണ്.
ലോകമാം ഗംഭീരവാരിതിയിൽ വിശ്വാസം. രക്ഷകനായി അന്ത്യശ്വാസം വാരി.